2021 ജനുവരി 8 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായനക്കാർ പറയുന്നു. തമിഴ്നാട് സർക്കാരിന്റെ അനുകരണീയമായ തീരുമാനം. തിരുവനന്തപുരത്തു നിന്നും PG മൂർത്തി എഴുതുന്നു. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുകയും പ്രവേശന പരീക്ഷ ജയിച്ച് മെഡിക്കൽ ദന്തൽ കോളേജുകളിൽ പ്രവേശനത്തിന് യോഗ്യത നേടുകയും ചെയ്യുന്ന കുട്ടികൾക്ക് മെഡിക്കൽ ദന്തൽ കോളേജുകളിൽ ഈ അധ്യയന വർഷം മുതൽ മൊത്തം സീറ്റുകളുടെ 7.5% സംവരണം ചെയ്തുകൊണ്ടുള്ള തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. ഈ 7.5%ത്തിലൂടെ പ്രവേശനം കിട്ടിയ കുട്ടികൾ സാമ്പത്തികമായി അങ്ങേയറ്റം പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നായതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കാൻ ഗവൺമെന്റ് തയ്യാറായത് അവശ്യ വിഭാഗങ്ങൾക്ക് ആനുകൂല്യം നൽകുന്ന മറ്റൊരു നല്ല കാര്യമാണ്. മെഡിക്കൽ വിദ്യാഭ്യാസം സ്വപ്നം കാണാൻ കഴിയാതിരുന്ന പല കുട്ടികളും ഈ തീരുമാനത്തിലൂടെ മെഡിക്കൽ കോഴ്സിനും ദന്തൽ കോഴ്സിനും പ്രവേശനം നേടിയപ്പോൾ ഗവൺമെന്റിന്റെ നന്ദി പറയുക മാത്രമല്ല, പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ സേവനം സർക്കാർ ആശുപത്രികളിലായിരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാ വിഭാഗക്കാരുടെയും പ്രശംസ നേടിയ തമിഴ്നാട് സർക്കാരിന്റെ ഈ തീരുമാനം കേരളം ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയാകുമെന്ന് വിശ്വസിക്കുന്നു. കോരന് കഞ്ഞി കുമ്പിളിൽ. ഇടുക്കി ആനക്കരയിൽ നിന്നും ഫ്രാൻസിസ് ജോൺ എഴുതുന്നു. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള 44 ഗവൺമെന്റ് ITI കളോടും വർഷം തോറും പഠിച്ചിറങ്ങുന്ന 2500 പട്ടികജാതി പട്ടികവർഗ കുട്ടികളോടും 200 സാങ്കേതിക ഇതര ജീവനക്കാരോടും 30 വർഷമായി കാണിക്കുന്ന വിവേചനപരമായ അവഗണന വ്യക്തമാക്കാനാണ് ഈ കത്ത്. 30 വർഷം മുൻപ് കേരളത്തിൽ വ്യാവസായിക പരിശീലന വകുപ്പിന് 30 ITI കളും പട്ടികജാതി വികസന വകുപ്പിന് 44 ITI കളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ വ്യാവസായിക പരിശീലന വകുപ്പിന് ആധുനിക ട്രേഡുകളുമായി 65 പുതിയ ITI കൾ ഉൾപ്പെടെ 100 ITI കൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോൾ പട്ടികജാതി വികസന വകുപ്പിന് പഴയ 44 ITI കളും പഴയ ട്രേഡുകളും നിലനിർത്തി വികസനം നിലച്ച മട്ടിലാണ്. വ്യാവസായിക പരിശീലന വകുപ്പ് വാടക കെട്ടിടത്തിൽ ITI ആരംഭിച്ച് പോസ്റ്റ് ക്രിയേഷൻ നടത്തി അതിവേഗം അഫിലിയേഷൻ നേടുമ്പോൾ സ്ഥലവും കെട്ടിടവും സൌജന്യമായി ലഭിച്ചിട്ടും സ്വന്തം കൈവശമുള്ളതും അടച്ചുപൂട്ടിക്കിടക്കുന്നതുമായ പ്രൊഡക്ഷൻ സെന്ററുകൾ ഉണ്ടായിട്ടും പട്ടികജാതി വികസന വകുപ്പിന് ഒരു ITI പോലും കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ആരംഭിച്ചില്ല. വകുപ്പിന്റെ 4 ITI കളിൽ PPP പദ്ധതി പ്രകാരം 8 വർഷം മുൻപ് അനുവദിച്ച പുതിയ ട്രേഡുകളിൽ 4 ഇതുവരെ പോസ്റ്റ് ക്രിയേഷൻ അനുവദിച്ച് നൽകിയിട്ടില്ലെങ്കിലും ഇതേ സമയവും ഇതിനുശേഷവും തുടങ്ങിയ വ്യാവസായിക പരിശീലന വകുപ്പിന്റെ PPP ITI കളിൽ 2012 തന്നെ 100 തസ്തികകൾ അനുവദിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിൽ ഒരു വർഷ മുഴുവൻ സമയ എംപ്ലോയബിലിറ്റി സ്കിൽ പഠിപ്പിക്കുന്ന ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിച്ചു വരുമ്പോൾ അതേ സിലബസ് പഠിപ്പിക്കുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ ITI കളിൽ ഒരു മാസത്തേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിച്ച് കുട്ടികളെ പരീക്ഷിക്കുന്നു. സർക്കാർ നിർദ്ദേശപ്രകാരം പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള ITI കളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സൂക്ഷ്മ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏൽപ്പിച്ചിരുന്നു. പ്രസ്തുത സ്ഥാപനം ITI കൾ സന്ദർശിച്ചും മേഖലാതലത്തിൽ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചും വിശദ പഠനം നടത്തി പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർക്ക് 2 വർഷം മുൻപ് റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ റിപ്പോർട്ട് പൂഴ്ത്തിവച്ച് ITI കളുടെ വികസന സ്വപ്നം വീണ്ടും അടഞ്ഞ അധ്യായമായി. സ്വയം നന്നായില്ലെങ്കിൽ വകുപ്പിന് കീഴിലുള്ള ITI കളെ വ്യാവസായിക പരിശീലന വകുപ്പിൽ ലയിപ്പിക്കുകയെങ്കിലും ചെയ്യണമെന്ന് അധികാരികളോട് അപേക്ഷിക്കുന്നു. ഗുരുവിനെ പ്രതിനിധീകരിക്കുന്ന ലോഗോ സ്വീകരിക്കണം. ശ്രീനാരായണ മതാതീത ആത്മീയ കേന്ദ്രം ജനറൽ സെക്രട്ടറി വാവറമ്പലം സുരേന്ദ്രൻ എഴുതുന്നു. ഒരു ജനതയെ വിമോചനത്തിലേക്ക് നയിച്ച വിശ്വഗുരുവിനെ നിത്യനിതാന്ത സാന്നിധ്യമായി നിലനിർത്തുകയെന്ന ദൌത്യത്തിന്റെ നിർവഹണമായിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണം. ഗുരുവിനെയോ ഗുരുദർശനങ്ങളെയോ ലോഗോ പ്രതീകവൽക്കരിക്കുന്നില്ല. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ച് എന്തോ ഒന്ന് വരച്ചുവെക്കുക, എന്നിട്ട് ധ്യാനത്തിലിരിക്കുന്ന ഗുരുവിന്റെ ആകാശ വീക്ഷണമാണെന്ന് പറയുക. ശ്രീനാരായണ ദർശനങ്ങളുടെ പ്രസക്തി വിളംബരം ചെയ്യുന്ന മഹാപാഠശാലയുടെ മുദ്ര ഗുരുവിനെയും ഗുരു ജ്വലിപ്പിച്ച കർമ്മമണ്ഡലങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാവണം. അത് വിശദീകരണം വേണ്ടാത്ത വിധം സാധാരണക്കാരനും മനസ്സിലാകണം. ഈ ലോഗോ എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്ന് യൂണിവേഴ്സിറ്റി അധികാരികളോട് ശ്രീനാരായണ മതാതീത ആത്മീയ കേന്ദ്രം ആവശ്യപ്പെടുന്നു. അല്ലാത്ത പക്ഷം സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ നിർബന്ധിതമാകും. ഓർമ്മയിലെ വിമോചന സമരം. തൊടുപുഴ മണക്കാട് നിന്നും വി എസ് ബാലകൃഷ്ണപിള്ള എഴുതുന്നു. ഓർമ്മയിലെ വിമോചന സമരം. ചാക്കോ നാട് ഭരിക്കട്ടെ, ചാത്തൻ പൂട്ടാനും പോകട്ടെ എന്ന ശീർഷകത്തിൽ നവംബർ 25 പ്രസിദ്ധീകരിച്ച കത്താണ് ഈ പ്രതികരണത്തിന് ആധാരം. ലോകത്തിലാദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ 1959 നടന്ന വിമോചന സമരത്തിൽ മുഴങ്ങിക്കേട്ട ചില മുദ്രാവാക്യങ്ങളാണ് കത്തിന്റെ പ്രമേയം. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ ഹിന്ദുക്കളിലെ ചില സവർണ വിഭാഗത്തിന്റെയും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെയും ഉള്ളിലിരിപ്പ് തുറന്നുകാട്ടുന്നതായിരുന്നു അന്നത്തെ മുദ്രാവാക്യങ്ങൾ. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ 1957 April 5 അധികാരമേറ്റ സർക്കാർ ആദ്യം ചെയ്തത് കുടിയൊഴിപ്പിക്കൽ നിരോധിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് പുറപ്പെടുവിക്കുക എന്നതായിരുന്നു. തുടർന്ന് സ്വകാര്യ സ്കൂൾ മാനേജർമാരുടെ തോന്യാസത്തിന് കടിഞ്ഞാണിട്ടുകൊണ്ട് ജോസഫ് മുണ്ടശ്ശേരി തയ്യാറാക്കിയ വിദ്യാഭ്യാസ ബിൽ ഉൾപ്പെടെ വിപ്ലവകരമായ വേറെയും നടപടികൾ സ്വീകരിച്ചു. ഇതൊന്നും പിന്തിരിപ്പൻ ശക്തികൾക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. എങ്ങനെയും EMS സർക്കാരിനെ താഴെയിറക്കണമെന്ന് അവർ തീരുമാനിച്ചു. അവരോടൊപ്പം ചില്ലറ നേട്ടങ്ങൾക്കുവേണ്ടി ചില പാരമ്പര്യവാദികളും ചേർന്നു. അങ്ങനെയാണ് വിമോചന സമരമെന്ന് അറിയപ്പെട്ട സമരാഭാസം അരങ്ങേറിയത്. വിദ്യാഭ്യാസത്തെ കച്ചവടമായി മാറ്റിയ ചിലരായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയത്. ദേവാലയത്തിൽ പോകാൻ മാത്രം പുറത്തിറങ്ങാറുള്ള കുടുംബിനികൾ പോലും മുദ്രാവാക്യം മുഴക്കി തെരുവിലിറങ്ങുകയുണ്ടായി. അന്നത്തെ മുദ്രാവാക്യങ്ങളുടെ സാംസ്കാരിക നിലവാരം തിരിച്ചറിയാൻ രണ്ടെണ്ണം മാത്രം ഇവിടെ ചേർക്കാം. നാട് ഭരിക്കാൻ കഴിവില്ലെങ്കിൽ പോയി താടിവടിക്കൂ നമ്പൂരി. മറ്റൊന്ന്, തൂങ്ങിച്ചാകാൻ കയറില്ലെങ്കിൽ പൂണൂലില്ലേ നമ്പൂരി. അന്നുകേട്ട മറ്റു ചില മുദ്രാവാക്യങ്ങൾ സഭ്യതയുടെ എല്ലാ പരിധിയും ലംഘിക്കുന്നതാണ്. പട്ടിണി അകറ്റുന്നത് കർഷകർ. പയ്യനാട് നിന്നും മുഹമ്മദ് റാഫി എഴുതുന്നു. രാജ്യത്തെ കർഷകരെ അവഗണിച്ച് കൂടുതൽ കാലം ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കാനാണ് സംഘപരിവാർ അനുഭാവമുള്ള കേന്ദ്ര ഭരണകൂടം പലപ്പോഴും ശ്രമിക്കുന്നത്. വിവാദമായ കർഷക ബില്ല് രാജ്യസഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ വിയോജിപ്പ് രേഖപ്പെടുത്തി സഭയിൽ സംസാരിച്ച കേരളത്തിൽ നിന്നുള്ള KK രാഗേഷും എളമരം കരീമും അടക്കമുള്ള MPമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ഇതിന്റെ ഭാഗമായിരുന്നു. കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിൽ അണിനിരന്ന് ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന അഖിലേന്ത്യാ കിസാൻ സഭാ നേതാവ് P.കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത നടപടിയും ഇതിന്റെ തുടർക്കഥയാണ്. CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലിയെ കാൺപൂരിലും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലും വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന് പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം. നാടിന്റെ പട്ടിണി അകറ്റുന്നത് കർഷകരാണ്. അവർ മണ്ണിൽ പണിയെടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യം നിവർന്നു നിൽക്കുന്നത്. ആ കർഷകരോട് നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. കോർപ്പറേറ്റുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി രാജ്യത്തെ കർഷകരെ കൊലയ്ക്ക് കൊടുക്കരുത്. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അവർക്ക് ഊന്നുവടിയായി നിൽക്കാൻ ഭരണകൂടത്തിന് കഴിയണം. അവരില്ലെങ്കിൽ രാജ്യത്തിന്റെ സമൃദ്ധിയും സുഗമമായ നിലനിൽപ്പും അവതാളത്തിലാവും. നമുക്ക് അന്നം തരുന്ന കർഷക തൊഴിലാളികളെ ചേർത്തുപിടിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മനസ്സ് കാണിക്കണം.